ഡോക്ടർ കണ്ണൻ വേണുഗോപാൽ, എന്താണ് യഥാർത്ഥത്തിൽ ബൗൾ ക്യാൻസർ? അതുപോലെ തന്നെ ഇവിടെയുള്ള ഇന്ത്യക്കാരിൽ എത്രത്തോളം ഈ രോഗം കണ്ടുവരുന്നുണ്ട്?
വൻകുടലിലെ ക്യാൻസറിനാണ് ബൗൾ ക്യാൻസർ എന്ന് പറയുന്നത്. ഓസ്ട്രേലിയയിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ക്യാൻസർ ആണ് ബൗൾ ക്യാൻസർ. അതായത് രണ്ടാമത്തെ, ഇപ്പൊ ക്യാൻസറിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ രണ്ടാമത്തെ ആയിട്ട് ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസറാണ് ബൗൾ ക്യാൻസർ. ഒരു നമ്പേഴ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാ വർഷവും ഒരു അപ്രോക്സിമേറ്റ്ലി 15,000 ആൾക്കാരിൽ, ഓസ്ട്രേലിയയിൽ ഉള്ള ആൾക്കാരിൽ ബാൾ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നു. വേറൊരു വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 100,000 പേരിൽ എടുത്തു കഴിഞ്ഞാൽ 40 to 45 ആൾക്കാരിൽ വരെ ബാൾ ക്യാൻസർ ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്നു. അത് വളരെ ഹൈ ഇൻസിഡൻസ് ഉള്ള രാജ്യമാണ് ഓസ്ട്രേലിയ ബാൾ ക്യാൻസർ വെച്ച് നോക്കുമ്പോഴത്തേക്കും. ഇത് വെച്ച് താരതമ്യം ചെയ്യുമ്പോഴത്തേക്കും ഇന്ത്യക്കാരിൽ ബാൾ ക്യാൻസർ അൺകോമൺ, അതായത് കോമൺ അല്ലാത്തൊരു ക്യാൻസർ ആയിരുന്നു. ഈ 100,000 പേരിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്കാരിൽ ബാൾ ക്യാൻസർ ഒരു 5 or 6 പേരിലാണ് വരുന്നത് ബാൾ ക്യാൻസർ. അതായത് ഓസ്ട്രേലിയയിൽ വരുന്നതിനേക്കാളും വളരെ കുറവാണ്. പക്ഷെ എന്നിരുന്നാലും കഴിഞ്ഞ 20 കണക്ക് നോക്കിയാൽ, ഇന്ത്യയിലെ നാഷണൽ ക്യാൻസർ രജിസ്ട്രിയിലെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാൾ ക്യാൻസർ ഇപ്പോൾ ഇന്ത്യയിൽ 6th ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ക്യാൻസറാണ്. ഓസ്ട്രേലിയയിലുള്ള ഇന്ത്യക്കാരിൽ ഇത് നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്കറിവില്ല അങ്ങനത്തെ ഒരു പഠനം നടന്നിട്ടുണ്ടോ എന്ന്. പക്ഷേ ഇന്ത്യയിൽ ജനിച്ച് 14 മുമ്പ് പുറത്തുള്ള രാജ്യത്തേക്ക്, അതായത് ഏതെങ്കിലും ഒരു പാശ്ചാത്യ രാജ്യത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരിലോ, വെസ്റ്റേൺ കൺട്രിയിലുള്ള ഇന്ത്യക്കാരിലെ മക്കളിലോ കുട്ടികളിലോ ഈ ബാൾ ക്യാൻസറും മറ്റുള്ള ക്യാൻസറിന്റെ ഇൻസിഡൻസ് സാധാരണ ഇന്ത്യയിലുള്ള ആൾക്കാരെക്കാളും കൂടുതലാണ്. അതിന് കാരണമായിട്ട് പറയപ്പെടുന്നത് അവിടുത്തെ എൻവയോൺമെന്റൽ, പ്രകൃതിയുടെ ഇൻഫ്ലുവൻസസും പിന്നെ അവിടുത്തെ ഡയറ്റിലെ ഇൻഫ്ലുവൻസസുമാണ്. ഈ ഡയറ്റിന്റെ സ്വാധീനവും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് കാരണം ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലോട്ട് മാറിയ ആൾക്കാരിൽ ഈ ബാൾ ക്യാൻസർ ഇൻസിഡൻസ് കൂടാനാണ് സാധ്യത. വേറെ പഠനങ്ങൾ അതാണ് കാണിക്കുന്നത്.
താങ്കൾ എന്തായാലും ഈ മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെയുള്ള ഓസ്ട്രേലിയയിലുള്ള ഇന്ത്യക്കാർ എത്രത്തോളം ഈ രോഗവുമായിട്ട് ആശുപത്രികളെ സമീപിക്കുന്നുണ്ട്?
ഇന്ത്യയിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൾ ക്യാൻസർ, വൻകുടല ക്യാൻസർ വളരെ ലേറ്റ് ആയിട്ടാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. അത് ചില മിസ്കൺസെപ്ഷൻസ് കാരണമാണ്, അതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതായത് ഒരു മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരിൽ ക്യാൻസർ അത്ര കാണാറില്ല. പക്ഷെ അത് മാറി വരുന്നുണ്ട്. പിന്നെ വേറൊരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാൻസർ നമ്മൾ ഡയഗ്നോസ് ചെയ്യപ്പെട്ടാലും കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പാടാണ്, അതായത് പറ്റില്ല, അങ്ങനെ അതും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഞാനിവിടെ ഇന്ത്യക്കാരിൽ നാഷണൽ ബാൾ ക്യാൻസർ സ്ക്രീനിങ് പ്രോഗ്രാമിന്റെ അപ്ടേക്ക് ഇത്തിരി പുവർ ആണ്. ഏഷ്യൻസിൽ അത് അതിന്റെ അപ്ടേക്ക് ഇത്തിരി കുറവാണ്. കാര്യം ഈ മിസ്കൺസെപ്ഷൻസ് കൊണ്ട് തന്നെയാണ് സ്ക്രീനിങ് പ്രോഗ്രാമിൽ അവർക്ക് അത്രയും, ഓസ്ട്രേലിയക്കാര് 100 അത് ഒരയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് 40 to 45% വരെ ആൾക്കാര് ദ റെസ്പോണ്ട് ടു ദ സ്ക്രീനിങ് പ്രോഗ്രാം. അതായത് പക്ഷെ ഏഷ്യൻസിൽ അത് കുറവായിട്ടാണ് കഴിഞ്ഞ 3 കണക്ക് കാണിക്കുന്നത്. ഇത് തന്നെയായിരിക്കും കാരണം. നമ്മളിൽ ഇത് കാണുന്നില്ല, അല്ലെങ്കിൽ ഇത് വന്നാൽ തന്നെ ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ ബുദ്ധിമുട്ടാണ്, ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ കൊണ്ടായിരിക്കാം ടെസ്റ്റിന്റെ അപ്ഡേക്ക് അത്ര കുറച്ച് കുറവാവുന്നത്.
ഈ ബവൽ ക്യാൻസറിനെതിരെയുള്ള ഒരു അവബോധം വളർത്താനുള്ള മാസമാണ് ജൂൺ. എന്താണ് ബവൽ ക്യാൻസറിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ, പെട്ടെന്ന് തിരിച്ചറിയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ?
ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, ബാൾ ക്യാൻസർ വളരെ വർഷങ്ങളെടുത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ക്യാൻസറാണ്. ആദ്യത്തെ സ്റ്റേജിൽ കംപ്ലീറ്റ്ലി എസിംപ്റ്റം ആയിരിക്കും, ഒരു ലക്ഷണങ്ങളും കാണില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായിട്ടും പറയാനുള്ളത്. പക്ഷെ ഇനീഷ്യൽ സിംപ്റ്റംസ് ആദ്യം കാണുന്നത് ചേഞ്ച് ഇൻ ബവൽ ഹാബിറ്റ്. അതായത് നമ്മൾ സാധാരണമായിട്ട് നല്ല സുഖമായിട്ട് ചോദനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഒന്നെങ്കിൽ ലൂസായിട്ട് വയറിൽ നിന്ന് പോവുകയോ അല്ലെങ്കിൽ കുറച്ച് ബ്ലഡ് കാണുകയോ, ഇതൊക്കെയാണ് ആദ്യമായിട്ട് കാണാവുന്ന ലക്ഷണങ്ങൾ. അതായത് ചേഞ്ച് ഇൻ ബവൽ ഹാബിറ്റ്, നമ്മൾ എങ്ങനെ പോയിരുന്നു അതിൽ നിന്ന് കുറച്ച് മാറ്റമായിട്ട് കാണുന്നത്, അതായിരുന്നു ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ലക്ഷണം ഇല്ലായകയാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. പിന്നെ ക്ഷീണം, അതായത് ബ്ലഡ് പോയിട്ടുള്ള ക്ഷീണം വരിക, പിന്നെ വയറിൽ വേദന വരിക, അല്ലെങ്കിൽ ബ്ലോട്ടഡ് ആയിട്ട് തോന്നുക, ഇതൊക്കെയാണ് മറ്റ് ലക്ഷണങ്ങൾ.
ഈ ശോധനാ സമയത്ത് ബ്ലഡ് പോകുന്നത് മറ്റ് പല കാരണങ്ങളും കൊണ്ടാകാം എന്നാണല്ലോ പറയുന്നത്, പ്രത്യേകിച്ച് പൈൽസ് പോലുള്ള കാരണങ്ങളും ഉണ്ടാകാമെന്ന് പറയുന്നുണ്ട്.
വളരെ ശരിയാണ്, ഈ പൈൽസ് ഉള്ള ആൾക്കാരിലും രക്തം ഇങ്ങനെ കാണാം. പക്ഷെ നമ്മള് ഇങ്ങനത്തെ നമുക്ക് സിംപ്റ്റംസ് വന്നു കഴിഞ്ഞാൽ ഇഗ്നോർ ചെയ്യരുത്, അതായത് ഓ ഇത് പൈൽസ് ആണ് എന്ന് പറഞ്ഞ് ഇഗ്നോർ ചെയ്യരുത്. ഒരു ഡോക്ടറിനെ കണ്ട് അത് ആണെന്ന് തന്നെ തീരുമാനിക്കുക, നമ്മൾ സ്വയം തീരുമാനിക്കുക, അതാണ് ഇതിന്റെ കീ മെസ്സേജ്.
ഇത്തരത്തിൽ മുൻകൂട്ടി സംശയം തോന്നി ഡോക്ടറെ കാണുകയും ബവൽ ക്യാൻസറിനുള്ള സാധ്യത ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അത് തടയാൻ എന്തെങ്കിലും തരത്തിലുള്ള മാർഗങ്ങളുണ്ടോ?
വളരെ കുറച്ച് ക്യാൻസറേ ഉള്ളൂ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റിയത്. അതിൽ ഒരു ക്യാൻസറാണ് ബാൾ ക്യാൻസർ. അപ്പോൾ വൻകുടലിൽ വരുന്ന ക്യാൻസർ നമുക്ക് എമിനന്റ്ലി പ്രിവെന്റബിൾ ആണ്. ഓരോ ബവൽ ക്യാൻസറും ഉത്ഭവിക്കുന്നത് തുടങ്ങുന്നത് ഒരു ചെറിയ മുഴ പോളിപ്പ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഗ്രോത്തിൽ നിന്നാണ്. അത് 1-2 മില്ലിമീറ്റർ ആയിട്ട് തുടങ്ങുന്ന പോളിപ്പാണ് 7-8 സെന്റിമീറ്റർ ആകുമ്പോഴത്തേക്കും ബവൽ ക്യാൻസർ ആവുന്നത്. അത് ഈ 1-2 മില്ലിമീറ്ററോ 1 സെന്റിമീറ്ററോ 2 സെന്റിമീറ്ററോ ആയാൽ പോലും അത് നമുക്ക് ഒരു കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞ ടെസ്റ്റിൽ കൂടെ അത് എടുത്ത് മാറ്റാവുന്നതാണ്. എല്ലാ പോളിപ്പും ക്യാൻസർ ആവും എന്നല്ല, പക്ഷെ എല്ലാ ക്യാൻസറും ഒരു പോളിപ്പിൽ നിന്നാണ് തുടങ്ങുന്നത്. ഈ പോളിപ്പ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ പോളിപ്പ് ക്യാൻസർ ആവില്ല. അപ്പോൾ അതാണ് ഏർലി ഇന്റർവെൻഷൻ. ഈ പോളിപ്പിൽ നിന്ന് ക്യാൻസർ ആവാനുള്ള സമയം 7-8 വർഷമാണ്. അപ്പോൾ നമ്മളത് ചെറിയൊരു പോളിപ്പ് ആയിരിക്കുമ്പോൾ തന്നെ അത് മാറ്റിക്കഴിഞ്ഞാൽ, എടുത്ത് കൊളോണോസ്കോപ്പി എന്ന ടെസ്റ്റിൽ കൂടെ മാറ്റിക്കഴിഞ്ഞാൽ ആ പോളിപ്പ് പിന്നെ ക്യാൻസർ ആവില്ല.
ഈ ഏർലി സ്റ്റേജിൽ പോളിപ്പ് കണ്ടെത്താന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് കണ്ടെത്തുന്നത്?
ഇവിടെ നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 50 വയസ്സിലാണ് തുടങ്ങുന്നത്. 50 വയസ്സിൽ മലം ടെസ്റ്റ് ചെയ്ത് മലത്തിൽ ബ്ലഡിന്റെ അംശം ടെസ്റ്റ് ചെയ്യുന്നതാണ് സ്ക്രീനിങ് ടെസ്റ്റ്. അതിൽ ബ്ലഡ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കൊളോണോസ്കോപ്പി എന്ന ടെസ്റ്റ് ആണ് നെക്സ്റ്റ് റെക്കമെൻഡഡ് സ്റ്റെപ്പ്. കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ സെഡേഷൻ ഒരു ക്യാമറയിട്ടിൽ വൻകുടലിൽ പരിശോധന നടത്തുകയും ആ പരിശോധനയുടെ കീഴിൽ കാണുന്ന ചെറിയ മുഴകളെ, പോളിപ്പ് എന്ന് പറഞ്ഞ മുഴകളെ എടുത്ത് മാറ്റുകയും ചെയ്യുന്നതാണ്. അപ്പോ ഇതാണ് ഏർലി ഇന്റർവെൻഷൻ. കൊളോണോസ്കോപ്പി ആൻഡ് പോളിപ്പെക്ടമി എന്ന് പറയുമ്പോൾ പോളിപ്പിനെ മുറിച്ചു മാറ്റുന്നതിന് പോളിപ്പെക്ടമി എന്ന് പറയുന്നത് അതാണ് ക്യാൻസർ തടയാനുള്ള ബെസ്റ്റ് ഇന്റർവെൻഷൻ.
ഏത് ഘട്ടത്തിലാണ് ഇത്തരത്തിൽ കൊളോണോസ്കോപ്പി നടത്തി പോളിപ്പിനെ എടുത്തു മാറ്റാൻ കഴിയുന്നത്?
ഞാൻ പറഞ്ഞല്ലോ, ഈ മലത്തിൽ രക്തത്തിന്റെ അംശം കാണുകയോ രക്തം കാണുകയോ ചെയ്യുമ്പോഴത്തേക്കുമാണ് ഈ ടെസ്റ്റ് ഓഫർ ചെയ്യുന്നത്. എക്സ്പെർട്ടീസ് പല സ്ഥലത്തും പലതുപോലെയാണ്. വലിയ പോളിപ്പായാലും 2, 3, 4 സെന്റിമീറ്റർ ഉള്ള പോളിപ്പായാലും അത് കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞ ടെസ്റ്റിൽ കൂടെ എടുത്ത് മാറ്റി അതിനെ പത്തോളജി, അതായത് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കി അതിനകത്ത് എന്തെങ്കിലും ക്യാൻസറിന്റെ അംശങ്ങൾ ഉണ്ടോ എന്ന് നോക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ക്യാൻസർ ആയിക്കഴിഞ്ഞാൽ പിന്നെ കൊളോണോസ്കോപ്പിയിൽ കൂടി പോളിപ്പിനെ എടുത്ത് മാറ്റാം, ആ ഗ്രോത്തിനെ എടുത്ത് മാറ്റാൻ പറ്റില്ല. അപ്പൊ ക്യാൻസർ ആയിക്കഴിഞ്ഞാൽ സർജറി തന്നെ വേണം.
ഇതിൽ ക്യാൻസർ ആയിക്കഴിഞ്ഞാൽ പിന്നെ സർജറി മാത്രമേ ഉള്ളൂ മാർഗം എന്ന് പറഞ്ഞു. സർജറിയിലൂടെ പൂർണ്ണമായും ഇതിനെ നമുക്ക് ഭേദപ്പെടുത്താൻ കഴിയുമോ?
സർജറിയിൽ കൂടെ ഭേദപ്പെടാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ് ബാൽ ക്യാൻസർ. അതായത് ബാൽ ക്യാൻസറിന് കുറച്ച് സ്റ്റേജസ് ഉണ്ട്. ഏർലി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വൻകുടലിന്റെ ഭിത്തിക്കുള്ളിൽ തന്നെ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ക്യാൻസറും, ലേറ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വേറെ ലിവറിലോ ലങ്ങിലോ സ്പ്രെഡ് ചെയ്ത ക്യാൻസറുമാണ്. ഈ ബാൽ ക്യാൻസറിന്റെ ഏർലി സ്റ്റേജ്, അതായത് വൻകുടലിന്റെ ഭിത്തിക്കുള്ളിൽ തന്നെ നമ്മൾ കാണുകയാണെങ്കിൽ, അവിടെ നിന്ന് അത് പുറത്തോട്ട് പോയിട്ടില്ലെങ്കിൽ വളരെ നല്ല പ്രോഗ്നോസിസ് ആണ്. അതായത് ഏർലി സ്റ്റേജിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ബാൽ ക്യാൻസർ കണ്ടുപിടിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ക്യൂറബിലിറ്റി ഉണ്ട്, അതായത് പൂർണ്ണമായും ക്യാൻസർ വിമുക്തരാവാൻ ചാൻസ് ഉണ്ട് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ.
ഇത്തരത്തിൽ സ്ക്രീനിങ്ങിന് പോവുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗം അല്ലെങ്കിൽ കണ്ടെത്താനുള്ള മാർഗം എന്ന് പറഞ്ഞു. സ്ക്രീനിങ്ങിന് പോകുന്നതിന്, ഈ പരിശോധനയ്ക്ക് പോകുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രായമോ എന്തെങ്കിലും ഉണ്ടോ നിർദ്ദേശിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ നാഷണൽ ബവൽ ക്യാൻസർ സ്ക്രീനിങ് പ്രോഗ്രാം സർക്കാർ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, അതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്?
50 വയസ്സും അതിൽ കൂടുതലായിട്ടുള്ള ആൾക്കാരിലുമാണ് സ്ക്രീനിങ് റെക്കമെൻഡ് ചെയ്യുന്നത്. 50 വയസ്സ് കഴിയുന്നതോടുകൂടി ഓൾട്ടർനേറ്റ് ഇയർ, എവരി 2 വർഷം കൂടുന്നതോടും മലത്തിൽ രക്തത്തിന്റെ അംശം ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ചില ആൾക്കാരിൽ ദ റിസ്ക് ഇസ് ഹയർ. നമ്മുടെ ഏറ്റവും കൂടുതൽ റിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഫാമിലിയിൽ അച്ഛനോ അമ്മയ്ക്കോ ചേട്ടനോ ചേച്ചിക്കോ ബ്രദറിനോ സിസ്റ്ററിനോ ബാൽ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ ആ ആൾക്കാരിൽ സ്ക്രീനിങ് കുറച്ച് നേരത്തെ തുടങ്ങും. അത് ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവിന് ബാൽ ക്യാൻസർ ഉണ്ടെങ്കിൽ 10 വർഷം മുമ്പ്, അതായത് ഏത് വയസ്സിലാണോ നമ്മുടെ ഫസ്റ്റ് അച്ഛനിലോ അമ്മയിലോ കണ്ടത് അതിന് 10 വർഷം മുമ്പേയാണ് നമുക്ക് സ്ക്രീനിങ് തുടങ്ങേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫാമിലി ഹിസ്റ്ററി ഇല്ലെങ്കിൽ 50 വയസ്സിൽ സ്ക്രീനിങ് തുടങ്ങുക എന്നുള്ളതാണ് നാഷണൽ ബവൽ ക്യാൻസർ സ്ക്രീനിങ് പ്രോഗ്രാമിന്റെ റെക്കമെൻഡേഷൻ.
ഇത് സൗജന്യമാണോ ഈ സ്ക്രീനിങ്?
സൗജന്യ സ്ക്രീനിങ് ഇപ്പോൾ 5 പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കേ ഉള്ളൂ. അതായത് 2013 50 വയസ്സോ 55 വയസ്സോ 60 വയസ്സോ 65 വയസ്സോ തികയുന്ന ആൾക്കാരിൽ നമ്മുടെ ബർത്ത്ഡേ കഴിയുമ്പോഴത്തേക്ക് ഗവൺമെന്റ് ഒരു കിറ്റ് നമുക്ക് അയച്ചു തരികയാണ്. ആ കിറ്റ് വെച്ച് നമുക്ക് തന്നെ സ്വയം ടെസ്റ്റ് ചെയ്ത് മലം ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചയക്കാവുന്നതാണ്. എന്നിട്ട് അത് പോസിറ്റീവ് ആണെങ്കിൽ, അതായത് രക്തത്തിന്റെ അംശം കാണുകയാണെങ്കിൽ, അത് അവരെ നമ്മളെ ഇൻഫോം ചെയ്യുകയും പിന്നെ നമ്മളെ കൊളോണോസ്കോപ്പിക്ക് റെഫർ ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. പക്ഷെ ഇത് സൗജന്യമാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. ഏറ്റവും അടുത്ത കെമിസ്റ്റിന്റെ അടുത്ത് പോയി ഒരു കിറ്റ് വാങ്ങിക്കുകയോ GPനെ കണ്ട് ഒരു കിറ്റിനുള്ള കിറ്റ് വേണം എന്ന് പറയുകയാണെങ്കിൽ അത് GP എഴുതി കൊടുക്കുകയോ ചെയ്യും.
നന്ദി ഡോക്ടർ കണ്ണൻ വേണുഗോപാൽ SBS മലയാളത്തോട് സംസാരിച്ചതിന്.
നന്ദി, താങ്ക് യു വെരി മച്ച്.